ഹലോ കൂട്ടുകാരെ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു രസമുള്ള കഥ പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യുക.
കഥ പറയാനാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് പ്രത്യേകത നിറഞ്ഞ ഒരു സ്വർണ്ണ ആപ്പിൾ കിട്ടുന്ന ഒരു മരമുണ്ടായിരുന്നു. ഒരെണ്ണമല്ല, ധാരാളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ. അതിൽ ഒരു ദിവസം ഒരെണ്ണം ഒരു രാത്രിയിൽ മോഷണം പോയി. ഒരെണ്ണം എല്ലാ ദിവസവും അതിൻ്റെ എണ്ണം നോക്കുന്ന ഇടയിൽ ആണ് ഒരെണ്ണം കാണാതെ പോയെന്ന് രാജൻ അറിഞ്ഞത്. അപ്പോൾ രാജൻ പറഞ്ഞു, ആ മോഷ്ടാവിനെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അവിടുത്തെ വേലക്കാരൻ, അതായത് തോട്ടക്കാരൻ, പറഞ്ഞു തൻ്റെ മൂത്ത മകനെ അതിന് ആ ജോലി ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. മൂത്ത മകൻ പാതിരാത്രി ഇരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ആയപ്പോൾ വീണ്ടും ഒരു ആപ്പിൾ മോഷണം പോയി, സ്വർണ്ണ ആപ്പിൾ. എന്നിട്ട് തൻ്റെ രണ്ടാമത്തെ മകനെ വിടാമെന്ന് വേലക്കാരൻ പറഞ്ഞു, അല്ല തോട്ടക്കാരൻ പറഞ്ഞു. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ മകനെ വിട്ടുകൊണ്ട് കാത്തിരുന്നു. അടുത്ത അവനും രാത്രി പാതിരാത്രി ഉറങ്ങിപ്പോയി. അത് കാരണം ഒരു ആപ്പിളും കൂടി മോഷണം പോയി. തൻ്റെ ഏറ്റവും ഇളയ മകനെയും കൂടി വിടാം എന്ന് പറഞ്ഞു. ഏറ്റവും ഇളയ മകനെയും കൂടി വിട്ടതിന് ശേഷം രാവിലെ ആ കള്ളൻ ആരാണെന്ന് മനസ്സിലാക്കി. ഇളയ മോൻ പറഞ്ഞു, അച്ഛാ അച്ഛാ, ഇത് ഒരു സ്വർണ്ണ പക്ഷിയാണ് ഈ സ്വർണ്ണ ആപ്പിളുകളെല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് അന്വേഷിച്ച് പോകാനായിട്ട് തൻ്റെ മൂത്ത മകനെ വിട്ടു. മൂത്ത മകൻ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് ചെടി അനങ്ങുന്ന ശബ്ദം കേട്ടു. അതിന് പിന്നാലെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കുറുക്കൻ തനിക്ക് വഴി കാട്ടാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ തോന്നി. എന്നാൽ അവൻ അത് ശ്രദ്ധിച്ചില്ല. അവൻ അതിനെ അമ്പ് ചെയ്തുകൊണ്ട് പോവാനായിരുന്നു തീരുമാനിച്ചത്. അമ്പ് ചെയ്തപ്പോൾ അത് മാറിപ്പോയി. അത് പറയുന്നതൊന്നും അവർ കേട്ടില്ല. അതുകൊണ്ട് അവരും മൂത്ത മോൻ കുറെ നടന്നപ്പോൾ ഒരു സ്ഥലത്തെത്തി. അവിടെ പാർട്ടി നടക്കുന്ന ഒരു വലിയ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിൻ്റെ വാതിലും ചീനതും കാണാൻ വൃത്തികെട്ട കുടിലുമായി തോന്നുന്ന ഒരു വീടിൻ്റെ വാതിലും കണ്ടു. എന്തിനാ ആ കുടിലിൽ, ചീത്ത കുടിലിൽ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നല്ല വീട്ടിലോട്ടേക്ക് കാലെടുത്ത് വെച്ചു. പിന്നെ അവന് ഒന്നും ഓർമ്മയില്ല, സ്വർണപ്പക്ഷീൻ്റെ കാര്യം ഒന്നും ഓർമ്മയില്ല. അവൻ അവിടെ അളിച്ചു പൊളിച്ച് പാർട്ടി ആസ്വദിച്ചു. രണ്ടാമത്തെ മകനും ഇതേപോലെ തന്നെ പാർട്ടി ആസ്വദിച്ചു. രണ്ട് മക്കളെയും കാണുന്നില്ല. അച്ഛൻ്റെ അടുത്ത് കേണപേക്ഷിച്ച് അനുവാദം വാങ്ങിച്ചതിന് ശേഷം തൻ്റെ ഏറ്റവും മൂന്നാമത്തെ ഇളയ മകനെ വിടുവാനായി. അച്ഛൻ കണ്ണീരോടെ ആണ് വിട്ടത്. അവൻ ആ കുറുക്കൻ പറയുന്നതൊക്കെ കേട്ടു. കുറുക്കൻ പറഞ്ഞു, നീ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു സ്ഥലത്ത് നല്ല വീടും നല്ല വലിയ കൊട്ടാരവും ചെറിയ ചീന്ന ഒരു കുടിലും കാണും. അതിൽ ആ ചീത്ത കുടിലിൽ നീ ഒരു രാത്രി തങ്ങണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തുകൊണ്ട് വിട്ടു. കുറുക്കൻ പറഞ്ഞു, എൻ്റെ വാല്യയിലിരുന്നോ, ഞാൻ വേഗം അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത് വേഗം എത്തുമെന്ന് അറിഞ്ഞതോടെ അവൻ കുറുക്കൻ്റെ വാല്യയിലിരുന്ന് അവിടെ എത്തി. അവിടെ രണ്ട് സഹോദരങ്ങൾ അവിടെ പാർട്ടി ആസ്വദിക്കുന്നത് കണ്ടു. അവൻ ചീത്ത കുടലിൽ കടന്നു ഒരു രാത്രി. അതിനുശേഷം ആ കുറുക്കനെ കുറച്ച് നേരം നടന്നതിന് പിറ്റേ ദിവസം കുറച്ച് നേരം നടന്നതിന് ശേഷം വീണ്ടും ആ കുറുക്കനെ കണ്ടു. നീ കുറച്ചും കൂടി നടന്നു പോകുമ്പോൾ ഒരു കൊട്ടാരത്തിലെത്തും. ആ കൊട്ടാരത്തിൽ സ്വർണ പക്ഷിയുണ്ട്. നീ സ്വർണ കൂട് എടുക്കരുത്. സ്വർണ പക്ഷിയുള്ള ചീത്ത കൂട് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവരും നിന്നെ തുറങ്കിലടക്കും എന്ന് പറഞ്ഞു. അവൻ ആ കൂർക്കൻ പറഞ്ഞു, എൻ്റെ വാലിലിരുന്നോ, ഞാൻ വേഗം അവിടെ എത്തിക്കുകയാണ്. വീണ്ടും പറഞ്ഞു. അവൻ വാലിലിരുന്നു, അവിടെ അവൻ വേഗം എത്തി. അവിടെ സേനാപതികളെല്ലാവരും ഉറങ്ങുന്നത് കണ്ടു. രാജാവും അവിടെ ഇല്ല. ഇതാണ് തക്ക സമയമെന്ന് കരുതി ചെന്നു. സ്വർണ കൂടെടുത്തുകൊണ്ട് പോകാമെന്നായിരുന്നു വിജയ്. സ്വർണ പക്ഷീനെ എടുത്തുകൊണ്ട് പോകേണ്ടത് ചീത്ത കൂടിലൂടെയാണെന്ന് അവൻ മറന്നുപോയി. ഞാനെന്തിനാ ചീത്ത കൂടെടുക്കുന്നത്? സ്വർണ കൂട് തന്നെ എടുക്കും, അതിനോടൊപ്പം സ്വർണ പക്ഷീനെ എന്ന് പറഞ്ഞു. അന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്വർണ കൂടിൽ തൊട്ടതും ആ ചീത്ത കൂടിലിരുന്ന സ്വർണ പക്ഷി ഒച്ച ഉണ്ടാക്കാൻ ആരംഭിച്ചു. അതോടെ അവന് വധശിക്ഷ അവനെ തുറങ്കിലടക്കുന്ന ശിക്ഷയായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ എന്തു വേണമെങ്കിലും തരാം, എനിക്ക് ആ സ്വർണ പക്ഷീനെ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, സ്വർണ കുതിരേനെ കൊണ്ടുവന്നതിനാൽ ഞാൻ സ്വർണ പക്ഷീനെ തരാമെന്ന് പറഞ്ഞു. സ്വർണ പക്ഷീനെയും സ്വർണ കുതിരേനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മുന്നോട്ടേക്ക് നടന്നു. അവൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ വീണ്ടും കുറുക്കനെ കണ്ടു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് നീ കേട്ടായിരുന്നെങ്കിൽ നിനക്ക് എപ്പോഴും സ്വർണ പക്ഷീനെ കൂടെ കൊണ്ടുപോവാമായിരുന്നു. ശരി, ഞാൻ വീണ്ടും സഹായിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് മുന്നോട്ട് നടന്നാൽ നീ ഒരു കൊട്ടാരത്തിലെത്തും. ആ കൊട്ടാരത്തിൽ ഒരു ഒരു സ്ഥലത്ത് കുറച്ച് നീങ്ങിയുള്ള ഒരു സ്ഥലത്ത് കുതിരകളെയൊക്കെ കൂട്ടിലിരുന്ന ആളുടെ ഫാമ് കാണുമെന്ന് പറഞ്ഞു. അവിടെ നിന്നും കുതിരേനെ എടുത്തുകൊണ്ട് പോകണം. പക്ഷേ ഒരു കാര്യം കൂടി നീ മറക്കരുത്, കുതിരേനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നീ ചീത്ത കുതിരേൻ്റെ മുകളിലിടുന്ന തുണി മാത്രമേ എടുക്കാൻ പാടുള്ളൂ, സ്വർണത്തുണി എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ എത്തി കുറുക്കൻ്റെ വാലിലിരുന്ന്. അതിനുശേഷം അവൻ ആ സ്വർണ തുണിയാണ് കുതിരേൻ്റെ പുറത്ത് ഇടുവാനായിട്ട് അവൻ എടുത്തത്. അപ്പോൾ തന്നെ കുതിരക്കി ആ കാവൽക്കാരൻ കണ്ടു. അതിനുശേഷം അവനെ വീണ്ടും തുറങ്കിലടക്കുന്ന ശിക്ഷയായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു രാജകുമാരിയെ കൊണ്ടെന്നാൽ ഞാൻ നിനക്ക് കുതിരേനെ സ്വർണ കുതിരേനെയും സ്വർണ പക്ഷീനെയും തരാമെന്ന് പറഞ്ഞു. അവൻ സുന്ദരിയായ ഒരു പ്രിൻസസിനെ കൊണ്ടുപോവാനായിട്ട് കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോൾ ആ കുറുക്കനെ വീണ്ടും കണ്ടു. ആ കുറുക്കൻ പറഞ്ഞു, കണ്ടില്ലേ, നീ ആ ചീത്ത തുണി എടുത്തായിരുന്നെങ്കിൽ എപ്പോഴേ നിനക്ക് പോവാമായിരുന്നു. ശരി, ഞാൻ വീണ്ടും സഹായിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ പോയി. അവൻ മുന്നോട്ടേക്ക് നടന്നു. അല്ല, ആ കുറുക്കൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. നീ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു കൊട്ടാരം എത്തും. ആ കൊട്ടാരത്തിന്റെ ജനാല വഴി നിനക്ക് അവിടെ എത്താം. ഒരു ഏണിയുണ്ട് ആ സൈഡിൽ. നീ ആ ജനാലയിൽ കൂടെ കയറി രാജകുമാരിയനെ വേഗം കൊണ്ടുപോകണം. പക്ഷെ അവളുടെ അച്ഛനും അമ്മേൻ്റെ അനുവാദം ഇല്ലാതെ വേണം കൊണ്ടുപോവാൻ എന്ന് പറഞ്ഞു. അനുവാദം ഉണ്ടായി കഴിഞ്ഞാൽ അവളെ ഒരിക്കലും വിടില്ലെന്നും പറഞ്ഞു. അനുവാദം കൊടുത്തു. അവൻ മുന്നോട്ട് നടന്ന് ആ രാജകുമാരിയനെ കണ്ടുമുട്ടി. പക്ഷെ അവൻ അനുവാദം കൊടുക്കാതെ ആയിരുന്നില്ല കൊണ്ടുവന്നത്. രാജകുമാരി കേണ അപേക്ഷിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞ് അവൻ മാതാപിതാക്കളോട് ഇതാക്കാൻ പറഞ്ഞു. അവൻ സമ്മതം ശേഷം സമ്മതം ചോദിക്കുന്നതിന് മുൻപേ ആ രാജകുമാരിനെ ജനാല വഴി ഇറക്കിക്കൊണ്ട് പോയി. സമ്മതം ചോദിക്കട്ടെന്ന് ആന്ന് പറഞ്ഞതിന് ശേഷം വേഗം തന്നെ രാജകുമാരിയെ എടുത്തുകൊണ്ട് ജനാല വഴി ഇറങ്ങി ചെന്നു. സ്വർണ്ണ രാജകുമാരിനെ സ്വർണ്ണ കുതിരേനെ സ്വർണ്ണ പക്ഷീനെ കിട്ടുവാനായിട്ട് കുറുക്കന് ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഈ വഴിക്ക് പോയി കഴിഞ്ഞാല് എനിക്ക് സ്വർണ്ണ കുതിരേനെ കിട്ടുമെന്നു. അതിൻ്റെ മുകളിൽ തുണിയൊന്നും ഇടണ്ട, വേഗം അതിനെയും കൊണ്ട് പോകണമെന്നും പറഞ്ഞു. പിന്നീട് സ്വർണ്ണ പക്ഷീനെ കൂട്ടിലടച്ചിട്ട് കിടന്ന് വീണ്ടും ടൈമർ ഉപയോഗിച്ച് നിനക്ക് വീണ്ടും അവിടെ എത്താം. നീ ബുദ്ധിശാലിയായിട്ട് ആ ചീത്ത കൂടൊന്നും ഉണ്ടാവില്ല. അതിന് പകരമായി നിനക്ക് കൂടുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നിന്റെ പുറത്ത് ആ സ്വർണ്ണ കിളിനെയും കൂട്ടാമെന്ന്. അങ്ങനെ അതേപോലെ തന്നെ ചെയ്തതിന് ശേഷം തൻ്റെ ജ്യേഷ്ഠന്മാരെ അന്വേഷിച്ച് ആ ചീത്ത കുടിലും നല്ല വീടുമായ സ്ഥലത്തേക്ക് അവൻ തിരിച്ചു പോയി. അവിടെ ആ തൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരെ ഒക്കെ പുറങ്കിൽ അടക്കുന്ന ശിക്ഷയായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. കാരണം അവർ വലിയ മോഷ്ടാവായി മാറിയിരുന്നു. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് കൊടുക്കാൻ ഒരു കാര്യം പറഞ്ഞു. ഇനി നീ ഒരിക്കലും തൻ്റെ സ്വന്തം ജീവൻ പണയം വെക്കരുത്. അത് മാത്രമല്ല, നീ പുഴക്കരയിലൊന്നും ഇരിക്കരുത്, നീ മാത്രം ഇരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അത് ആ വാക്കും ലംഘിച്ചു. തൻ്റെ സഹോദരങ്ങളെ തൻ്റെ ജീവൻ കൊടുത്ത് രക്ഷിച്ചു. അതിനുശേഷം പുഴക്കരയിലിരുന്നും വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ അവനെ ഇരുത്തിയതിന് ശേഷം തൻ്റെ മൂത്ത രണ്ട് ജ്യേഷ്ഠന്മാരും കൂടി അവനെ പുഴയിലേക്ക് ഉന്തിയിട്ടു. ഭാഗ്യത്തിന് അവിടെ പുഴ കുറച്ച് നീങ്ങിയായിരുന്നു. താഴ്ത്തോട്ടേക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. അവിടെ നിൽക്കാൻ നിന്നുപോയി അവൻ. അതിനുശേഷം തൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാർ രാജകുമാരിനെ പക്ഷീനെ കുതിരേനെയും കൂടി ചേർത്ത് കൊണ്ടുപോയി രാജാവിൻ്റെ അടുത്ത് കാണിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, കൊള്ളാമല്ലോ, പക്ഷേ ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തിനുള്ളിൽ രാജകുമാരിയൊന്നും മിണ്ടിയില്ല, സ്വർണ്ണ പക്ഷി പാട്ട് പാടിയില്ല, സ്വർണ്ണ കുതിര ഭക്ഷണം കഴിച്ചില്ല എന്നായി. അവൻ തള്ളിയിട്ടല്ലേ, അവൻ രക്ഷപ്പെട്ടിരുന്നു, അവന് നീന്താൻ അറിയാമായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ മുകളിൽ കയറി കൊട്ടാരത്തിലെത്തി. അപ്പോൾ രാജകുമാരി മിണ്ടി കുതിര ഭക്ഷണം കഴിച്ചു, സ്വർണ്ണ പക്ഷി പാടി. എന്നിട്ട് പറ്റിച്ച ഈ മൂത്ത ജ്യേഷ്ഠന്മാരെ ജീവിതകാലം മുഴുവനും തുറങ്കിലടച്ചു. അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും ജീവിച്ചു. ബൈ ബൈ.
ബൈ ബൈ.